പ്രാർത്ഥിക്കാം. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേക്കും തന്നെ. ആമീൻ. കരുണ്യവാനാദിയമ്മേ, നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ അടുത്തു വരുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിന് ഞാൻ സ്തുതിക്കുന്നു. പകൽക്കാലം കീഴോട് നിങ്ങളെ കാത്തു പരിപാലിച്ചു സമാധാനം നിറഞ്ഞ സന്ധ്യയിലേക്കും രാത്രിയിലേക്കോട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കാനും തിരുസാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങി രാവിലെ ഉണർന്നിന്റെ ഹൃദയം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങളുടെ ഈ കൂടിവരവിനെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുനാമത്തിന്റെ രഹസ്യാത്മകമായ വഴികളെ പഠിക്കുവാനും ധ്യാനിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ദിവ്യജ്ഞാനം സകല ജ്ഞാനങ്ങളെക്കാളും ഉപരിയായി ഈ ലോകത്തിന് മറവായിരിക്കുന്ന ദിവ്യജ്ഞാനമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്റെ പരിശുദ്ധാത്മാവിലൂടെ ശിഷ്യന്മാരെയും പിതാക്കന്മാരെയും അവരിന്ന് ജ്ഞാനികളാക്കി തീർത്തു. അവരുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിച്ച് പരമമായ ജ്ഞാനം കൊണ്ട് അവരെ നടത്തതുപോലെ എന്റെ ദിവ്യജ്ഞാനത്തിൽ ഞങ്ങൾ ശോഭയുള്ളവരായി എന്റെ വഴികളെ അറിഞ്ഞ് ജീവിപ്പാണ്ടൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പഠനങ്ങളിലും ഞങ്ങളുടെ ധ്യാനങ്ങളിലും ഒക്കെയും അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണമേ. ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഇത് സംബന്ധിക്കുന്നവരെയും ഇതിനെ എല്ലാ ഏതുതരം തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തിരുനാമ മഹത്വത്തിന് അവിടുത്തെ പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും അനേകരുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഇത് മുഖാന്തരമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും പുതിയ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷം സ്വർഗത്തിലെ പോലെ പൂലുവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങുമ്പാവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടും നാല് രാജ്യ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് പറഞ്ഞാൽ.
ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് സൗത്ത് വെസ്റ്റ് ഡയോസിസിന്റെ നമ്മുടെ ഡയറക്ടറായിരിക്കുന്ന റവറൻഡ് ഫാദർ മാത്യു ക്രിസ്റ്റ്യനാണ് എടുക്കുന്നത്. ദിവ്യബോധനം ഡയറക്ടർ ഓഫ് അവർ ഡയോസിസ്. അച്ഛൻ വിൽ ബി ടീച്ചിങ് ദ യൂണിറ്റ് നമ്പർ 2 ഫ്രം ദി ബുക്ക് വേദശാസ്ത്ര വീഥിയിൽ ബൈ റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു വൈദ്യൻ. അച്ഛൻ യൂണിറ്റ് നമ്പർ 2 മുതൽ പഠിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും ഇതിലേക്ക് എല്ലാവരെയും അച്ഛനെ പ്രത്യേകിച്ച് ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനായി അച്ഛനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു.
താങ്ക് യു അലക്സ്. നമ്മള് കഴിഞ്ഞ ഒരു പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൂടി വന്നപ്പോൾ പ്രധാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ ഈ പുസ്തകത്തിന്റെ 1st യൂണിറ്റ് ആണ് കൈകാര്യം ചെയ്യുക ഉണ്ടായത്. ഇന്ന് നമ്മൾ 2nd യൂണിറ്റിലേക്കാണ് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അവിടെ പിതാവായ ദൈവം എന്നുള്ളതാണ് അതിന്റെ വിഷയം. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഇത് വേദശാസ്ത്രത്തിന്റെ വേദശാസ്ത്രത്തിലേക്കുള്ള ഒരു എച്ചുനോട്ടം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട അച്ഛന് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവശാസ്ത്രം എന്ന് പറയുന്ന വേദശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെ അറിയുന്നതിന് മനുഷ്യന്റെ ബുദ്ധി സാധ്യമല്ല. മനുഷ്യന്റെ അറിവ് അവന്റെ സയന്റിഫിക് മൈൻഡ് കൊണ്ട് ദൈവത്തെ അളക്കുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. അതിലുപരിയായിരിക്കുന്ന ഒരു ദൈവജ്ഞാനവും ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയുള്ള ഒരു അറിവുമാണ് അതിനാവശ്യം എന്നുള്ള ഒരു ചിന്തയാണ് പ്രധാനമായിട്ടും ഈ പുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അപ്പോൾ ഒരു വേദശാസ്ത്രത്തിന്റെ ക്രിസ്തീയ വേദശാസ്ത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം എന്നുള്ള നിലയിൽ ആണ് ഈ പുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിലും എങ്ങനെയാണ് നാം വേദശാസ്ത്രത്തെ കാണേണ്ടത്, വേദശാസ്ത്രം പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഇതിന്റെ ഈ പുസ്തകത്തിന്റെ പുറകിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ 2nd യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവം എന്നുള്ളതാണ്. നമുക്ക് പിതാവായ ദൈവം ദൈവത്തിലുള്ള വിശ്വാസം, ദൈവിക ബോധം, വിശ്വാസം, അനുഭവം, വിശ്വാസം, ദൈവിക ദാനവും, വിശ്വാസവും ദൈവിക ദാനവും, മാനുഷിക തീരുമാനവും, അങ്ങനെ കുറെ സബ്ഡിങ്ങുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ആത്മീയ അനുഭവം മിഥ്യാബോധമല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഹെഡിങ്. മതം കൂടാതെ മനുഷ്യൻ ജീവിക്കാൻ സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഈ യൂണിറ്റ് അല്ലെങ്കിൽ ഈ പാഠം ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവിക ബോധം ഭരിക്കുന്നുണ്ട്. ഇന്ന് നിരീശ്വരവാദം നമ്മൾ കാണുന്നുണ്ട്, അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ആളുകളുണ്ട്, എല്ലാത്തിലും വിശ്വസിക്കുന്നവരായ ആളുകളുണ്ട്. അങ്ങനെ വൈവിധ്യമായ നിലകളിൽ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിന് ആഗ്രഹിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷെ ഈ പുസ്തകം ഉണ്ടായ കാലഘട്ടത്തെക്കാളും വളരെ വളരെയധികം മുന്നോട്ട് മനുഷ്യരാശി മുഴുവനായിട്ട് പോയി. മനുഷ്യന്റെ വിശ്വാസങ്ങൾ തന്നെ വ്യത്യസ്തമായ അളവിലേക്ക് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, എന്താണ് ക്രിസ്തീയ വിശ്വാസം ഇതിലൂടെ ദൈവത്തെ അറിയാനുള്ളതായ ഒരു സാധ്യത നമുക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ക്രിസ്തുവിൽ കൂടിയാണ് പിതാവായ ദൈവം ഈ ലോകത്തിൽ വെളിപ്പെട്ടത് എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ക്രിസ്തുവിൽ കൂടിയാണ് പിതാവായ ദൈവം ഈ ലോകത്തിൽ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശുദ്ധ തത്വം പൂർണ്ണമായി വെളിപ്പെട്ടത് കർത്താവിന്റെ മാമോദിസയുടെ സമയത്താണ് നമുക്ക് കാണാം. ക്രിസ്തവം ആരംഭകാലം മുതൽ തന്നെ, അനാദികാലം മുതൽ തന്നെ വിശുദ്ധ ക്രിസ്തം അനാദിയായി സ്ത്രീ ചെയ്യുന്നു. ആദ്യവും അന്തമില്ലാതെ സ്ത്രീ ചെയ്യുന്നവനാണ് ക്രിസ്തു. പ്രത്യേക ദൈവം, ത്രിയേക ദൈവം എന്ന് പറയുന്നത്. ആ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. അതുകൊണ്ട് ആ ക്രിസ്തത്തിന്റെ പൂർണ്ണമായ വെളിപാട് യേശു ക്രിസ്തുവിന്റെ ജ്ഞാന സമയത്താണ് വെളിപ്പെട്ടത്, പൂർണ്ണമായിട്ട് വെളിപ്പെട്ടത്. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു, പുത്രൻ അവിടെ സന്നിഹിതനാണ്, പരിശുദ്ധ റൂഹാത്മാവിന്റെ രൂപത്തിൽ അവിടെ ഇറങ്ങുന്നു. അതുകൊണ്ട് ഒരു പദസ്യ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് ഈ ഫീസ്റ്റ് ഓഫ് എപ്പിഫനി എന്ന് പറയുന്നത്. മാമോദിസ സ്നാനം എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ പൂർണ്ണമായ വെളിപാടാണ്. അങ്ങനെ പൂർണ്ണമായ വെളിപ്പെട്ടതായ സന്ദർഭം. പക്ഷെ അതിനു മുമ്പ് തന്നെ ക്രിസ്തുവം ഉണ്ട്. പരിനിയമത്തിന്റെ ആരംഭകാലത്തിൽ തന്നെ ക്രിസ്തുവത്തെ നമ്മൾ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. പുത്രനായ പുത്രൻ അവിടെ മറഞ്ഞിരിക്കുന്നതെങ്കിൽ പുത്രനിലൂടെയാണ്, വചനത്തിലൂടെയാണ് സൃഷ്ടി നടത്തിയത്. വചനം പിതാവിനോട് ചേർന്ന് അന്ന് തന്നെ ഉണ്ട്. വചനത്തിൽ കൂടിയാണ് സൃഷ്ടി നടത്തിയത്. കാല സമ്പൂർണതയിൽ വചനം ജഡമായി കന്യാമറിയാമിൽ നിന്ന് ജഡം ധരിച്ച് അതിനെ ജഡമായി തീർന്നു, ക്രിസ്തുവായി തീർന്നു. അങ്ങനെ പുത്രനായ ദൈവം ഈ ലോകത്തിൽ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് പുത്രനിൽ ഉൾപ്പെടുന്നു, പുത്രനിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ ക്രിസ്തുവിന്റെ വലിയൊരു പ്രവർത്തനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. അതിനാണ് ക്രിസ്തീയ വിശ്വാസം വേരൂന്നിയിരിക്കുന്നത്. മറ്റൊന്നിലും അല്ല, ക്രിസ്തു വിശ്വാസത്തിലാണ്. സ്ത്രീ ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പരിശുദ്ധാത്മാവ് മൂലം ക്രിസ്തുവിൽ വെളിപ്പെട്ട ഏക സത്യ ദൈവത്തെ ക്രിസ്തുമത ഉദ്ഘോഷിക്കുന്നു. ദൈവം കേവലം ഒരു സംവാദത്തിന്റെ ഉപസംഹാരമായി കിട്ടുന്ന ഒന്നല്ല. വിശ്വാസം എന്നത് അനന്തമായ നിത്യസത്യത്തിലേക്കുള്ള ആത്മാവിന്റെ കുതിച്ചുചാട്ടമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നാണ് പരിശുദ്ധമായ പൗലോസപ്പോസ്തലൻ വിവക്ഷിക്കുന്നത്. അപ്പം നമ്മളുടെ ബുദ്ധി കൊണ്ടുള്ളതായ ഒരു 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 അന്വേഷണമല്ല, നമ്മുടെ വിശ്വാസത്തിൽ കൂടിയുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവം ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ കാണാനോ അറിയുവാനോ നമുക്ക് സാധ്യമല്ല. ആ സർക്കിളിന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന് മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. റോമാലേഖനത്തിന്റെ 11 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ആ വലിയ ദൈവികമായ മഹത്വത്തെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ഉപമകൾ കൊണ്ടോ അലങ്കാരങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും ഒരു അനാലജി കൊണ്ടും നിർവചിക്കാനായിട്ട് സാധിക്കാത്തവനാണ് ദൈവം. അപ്പൊ ആ ദൈവത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസം, ആ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ പിതാവായ ദൈവത്തെ അറിയാനുള്ളതായിട്ടുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ കൃപയിലൂടെയാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില വേദശാസ്ത്രന്മാർ ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാൻ തങ്ങളുടെ യുക്തി കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ വാദഗതികളിൽ പ്രധാനമായി 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്, ഡോക്ട്രിൻ ഓഫ് ബീയിങ്. ഓണ്ടോളജീസ് അത് ഒരു ആശയത്തിന്റെ പിന്നിൽ ഒരു റിയാലിറ്റി ഉണ്ടെന്നുള്ള ആശയം, ഒരു എല്ലാത്തിന്റെയും പുറകിൽ ഒരു റിയാലിറ്റി ഉണ്ട്, അതാണ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും പുറകിൽ ഒരു അസ്തിത്വമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളൊരു വാദമാണ് ഈ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കിയിരിക്കുമ്പോൾ. രണ്ടാമതായിട്ട് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടെന്നുള്ള, എല്ലാത്തിന്റെ ആരംഭമായ ഒരു കാരണമുണ്ട്, അതാണ് ദൈവം. എന്നാൽ ആ കാരണത്തിന് ദൈവത്തിന്റെ കാരണം ഉണ്ടാകാൻ പാടില്ല, ദൈവത്തെ ആദ്യ കാരണമെന്നും കാരണമില്ലാത്ത കാര്യമൊന്നും വിളിക്കാം. എല്ലാത്തിന്റെയും പുറകിൽ ഒരു 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 കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്, റീസണുണ്ട്. അതല്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ഇത് യുക്തിപരമായ ഒരു ഒരു വിശദീകരണമാണിത്. മനുഷ്യന്റെ അറിവ് കൊണ്ട്, അവന്റെ യുക്തി കൊണ്ട് ദൈവമുണ്ടെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്ന് മാത്രമേ ഇവിടെ ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കിയാൽ മതിയാവും. അടുത്തത് ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ഏത് കാര്യവും ക്രമീകരിക്കുവാൻ ഒരു ക്രമീകാരകൻ വേണമെന്നുള്ളതാണ്. വളർത്തു ലോകം ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു, അത് ചുമ്മാതങ്ങ് ഉണ്ടായല്ല, ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നും വെറുതെ ഉണ്ടാകുന്നതല്ല, അതിനൊരു ഒരു കാരണക്കാരനുണ്ട്, ഒരു 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 ക്രമീകരണ കാരണ ക്രമീകരിക്കുവാനുള്ളതായിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ ആ ആളിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുകയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ബുദ്ധി ശക്തിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഒരു ഓർഡർ, ഒരു ക്രിയേറ്റഡ് ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓർഡർ, ഒരു ക്രിയേഷൻ ഇല്ലാതെ ഒരു ഓർഡർ ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ സ്പേസിലുള്ളതായ കാര്യങ്ങൾ എടുത്താലും, നമ്മൾ ഈ ക്രിയേഷനിൽ ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങൾ എടുത്താലും, ഈ എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ എല്ലാം ഒരു ഓർഡറിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഓർഡർ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതല്ല, ഒരു 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 എക്സിസ്റ്റ് ചെയ്തതായിട്ട് ചെയ്യുന്ന റിയാലിറ്റിയിൽ കൊണ്ട് മാത്രമേ ഒരു ക്രിയേറ്റഡ് ഓർഡർ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ക്രമീകരകൻ, ഒരു ഒരു നിയന്ത്രണ ഉണ്ടെന്നുള്ള ഒരു ചിന്താഗതി വേദശാസ്ത്രജ്ഞന്മാരെ യുക്തിപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മോറൽ വാദഗതി, അതായത് മോറൽ ആർഗ്യുമെന്റ്, അതിന്റെ ഒരു വലിയ ഉപജ്ഞാതമാണ് ഇമാനുവൽ കാന്റ് എന്ന് പറയുന്നതായിട്ടുള്ള ആൾ, ഒരു ചിന്തകൻ. അദ്ദേഹം ആദ്യം ദൈവമില്ല എന്ന് പറഞ്ഞ് എന്ന ചിന്താഗതിയുടെ ഒരു 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 ഉപാസകനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടായി. അദ്ദേഹം പശ്ചാത്താപത്തോട് വീണ്ടും ഒരു പുസ്തകം എഴുതി. അങ്ങനെ മനസാക്ഷിയുടെ ശക്തിയായ സന്മാർഗ വിരിപറച്ചിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവദത്തമായ ഒന്നായിട്ട് മാത്രമേ മനസാക്ഷിയെയും സന്മാർഗ നിയമങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസാക്ഷി ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നു. സന്മാർഗ മതത്തിൽ നിന്നും സന്മാർഗ നിയമങ്ങൾ ഉണ്ടാകും, അതിന്റെ പിന്നിൽ ധാർമ്മിക ദൈവത്തെ കാണാൻ സാധിക്കുമെന്ന് അരിസ്റ്റോട്ടിൽ എഴുതി. അപ്പൊ ഈ മോറൽ വാദഗതി അതാണ്. അപ്പൊ എല്ലാത്തിന്റെയും പുറകിൽ സന്മാർഗ നിയമങ്ങളുണ്ട്. ഈ ലോകത്തിലൊരു ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റി എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ടാകുന്ന ഒന്നല്ല. അപ്പോൾ എല്ലാ ഇപ്പൊ നമുക്കറിയാം, ഒരു അപരിഷ്കൃതമായ കാലഘട്ടങ്ങളിൽ പോലും ഒരു പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് പോലും ഒരു മൊറാലിറ്റി ഉണ്ട്. അവന്റെ ജീവിതത്തിലും സ്വഭാവത്തിലും ചില കാടത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊറാലിറ്റി ഉണ്ട്. അപ്പൊ ആ മൊറാലിറ്റിയുടെ പുറകിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, റിയാലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഈ മോറൽ ആർഗ്യുമെന്റ് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. തോമസ് അക്വിനാസ് ദൈവത്തിന്റെ അസ്തിത്വത്തെ വിശദീകരിക്കാനായിട്ട് താഴെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ചലനം ദൈവത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായി. ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ളത്, ഈ ലോകത്തിൽ ഒരു ചലനമുണ്ട്, എല്ലാ കാര്യങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്നും ചലനാത്മകമല്ലാത്തതായിട്ട് ഈ ലോകത്തിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ചലനങ്ങളുടെ പുറകിൽ, ആ മൂവ്മെന്റ്സിന്റെ പുറകിൽ ഒരു റിയാലിറ്റി ഉണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു പറഞ്ഞത്. ഇവിടെ ഒരു ചലനമാണ്, ആ ചലനത്തിന്റെ പുറകിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ദൈവത്തിൽ നിന്നാണ് ആദ്യമായി ഉണ്ടാകുന്നത്. അപ്പൊ ദൈവം ലോകം സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, ശൂന്യതയിൽ നിന്നും ദൈവം ലോകം സൃഷ്ടിച്ചു. ഓരോ സൃഷ്ടികളും നടത്തുമ്പോൾ ആ എംപ്റ്റിനെസ്സിൽ നിന്നാണ് ആ ക്രിയേഷന്റെ ഓരോ സ്റ്റെപ്പുകളും ഉണ്ടാകുന്നത്. ഒരു ചലനം അവിടെ നടക്കുകയാണ്. അതിന്റെ ആദ്യ കാരണം ദൈവമാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യ ശക്തിയുടെ ഉറവിടം ദൈവമാണ്. ഒരു ഒരു എനർജി, ഒരു ഡിവൈൻ എനർജി ഉണ്ട് ഈ ലോകത്തിൽ. ഡിവൈൻ എനർജി എന്ന് മാത്രമല്ല, ഫിസിക്കൽ എനർജി ആയത്, ഒരു എനർജി ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ ആ എനർജിയുടെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനമായിട്ടുള്ള ആരംഭം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാണ് യഥാർത്ഥമായിട്ടുള്ള എനർജി, ആ എനർജിയിൽ നിന്നാണ് എല്ലാ ശക്തികളും എല്ലാ എനർജിയും ഉണ്ടാകുന്നതെന്നുള്ള ഒരു ചിന്താഗതി തോമസ് അക്വിനാസ് പഠിപ്പിക്കുകയുണ്ടായി. പിന്നെ പറയുന്നു, ഭൗതിക വസ്തുക്കൾ സ്വയം ഉണ്ടായതല്ല, അവയ്ക്ക് ആരംഭം അവസാനം ഉണ്ട്, അവരുടെ കാരണം ദൈവമാണ്. മുമ്പേ നമ്മൾ പറഞ്ഞ ആശയത്തോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും പറയുന്നു, ഈ പ്രപഞ്ച ഒരു ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഉദ്ദേശം ഈ പ്രപഞ്ചത്തിനുണ്ട്. സത്യം, നന്മ, സൗന്ദര്യം ഇവ ദൈവത്തിന്റെ പ്രത്യേകതകളായി നമുക്ക് ദർശിക്കാവുന്നതാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ കൂടിയും പ്രകൃതിക്ക് അനുസരണമായി ജീവിക്കുവാൻ ജന്തുക്കൾക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകതകളിൽ കൂടിയും എല്ലാം ദൈവത്തിന്റെ നന്മയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ സൃഷ്ടിയിൽ വെളിപ്പെട്ടിരിക്കുന്ന സൗന്ദര്യം, നന്മ, സത്യം എന്നീ കാര്യങ്ങൾ ഇതൊക്കെ നന്മയുടെ അംശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ മൂർത്തമായിട്ടുള്ള ഭാവങ്ങളാണ്. അപ്പൊ ആ ഭാവങ്ങൾ അല്ലെങ്കിൽ ആ ക്വാളിറ്റി അതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നന്മ ഉണ്ടാകുന്ന ദൈവത്തിൽ നിന്നാണ്, സത്യം ഉണ്ടാകുന്ന ദൈവത്തിൽ നിന്നാണ്, സൗന്ദര്യം ഉണ്ടാകുന്ന ദൈവത്തിൽ നിന്നാണ്. അപ്പം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം തന്നെ ഈ എക്സെപ്റ്റ് പിന്നെ തിന്മ അല്ലെങ്കിൽ ഈവിൾ അതൊഴിച്ച് അതിന് ദൈവത്തിന് അതിനെ സൃഷ്ടിക്കാനായിട്ട് സാധ്യമല്ല. തിന്മയെ ദൈവത്തിന് സൃഷ്ടിക്കപ്പെടാൻ സൃഷ്ടിക്കാനായിട്ട് സാധ്യമല്ല. ദൈവം നന്മയെ മാത്രമേ, ദൈവം നന്മയുടെ പരമതയാണ്, നന്മയുടെ സമ്പൂർണതയായതുകൊണ്ട് നന്മകളെല്ലാം തന്നെ, നന്മയുടെ എല്ലാ അംശങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതിപ്പോ ഏത് മതത്തിലായാലും ഏത് വിശ്വാസത്തിലായാലും ഏത് വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളായാലും നന്മയ്ക്ക് ദൈവത്തിൽ നിന്ന് മാത്രമേ പുറപ്പെടാനായിട്ട് സാധ്യമാകുകയുള്ളൂ. തിന്മ എവിടെയുണ്ടോ അവിടെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം തിന്മയെ ദൈവത്തിന് സൃഷ്ടിക്കുവാനോ തിന്മയെ പരിചരിക്കുവാൻ അതിനെ സംരക്ഷിക്കുവാനോ ദൈവത്തിന് സാധ്യമല്ല. അപ്പം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഈ കള വളർന്നതിനെ കുറിച്ച് പറയുമ്പോഴേ, രണ്ട് ഒരു ഒരു ദാസന്റെ യജമാനോട് പറയാണ്, യജമാനെ നല്ല വിത്തുകളുമുണ്ട് തിന്മയുടെ അല്ലെങ്കിൽ കളകളും അതിന്റെ കൂടെ വളരുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് രണ്ടും വളർന്നുകൊള്ളട്ടെ, അത് അവസാനം ഈ കളകളെ മുഴുവനും നശിപ്പിക്കും, അതിനെ തീട്ട് നശിപ്പിക്കും. അപ്പൊ ദൈവം അത്യന്തികമായി തിന്മയെ നശിപ്പിക്കും. അപ്പം പക്ഷേ ദൈവം നീതിമാനായതുകൊണ്ട് ആ തിന്മയെ വളരാനായിട്ട് വളരാതിരിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. തിന്മ ലോകത്തിൽ നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്, ദൈവം നീതിമാനായതുകൊണ്ടാണ്. ദൈവനെ പരീക്ഷിക്കാനായിട്ട് പിശാചിനെ ദൈവം അനുവദിക്കുന്നുണ്ട്. പിശാച് എന്ന് പറയുന്നുണ്ട്, നീ തൃക്കൈ ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുള്ള വിശ്വാസത്തിൽ നടന്നു പോകും. അപ്പൊ പറയുന്നുണ്ട്, നീ പോക്കോ, നീ അവനെ അവനെ പരിശോധിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അവനെ നീ പരീക്ഷിച്ചുകൊള്ളുക, അവന്റെ ആത്മാവിനെ മാത്രം നീ തുടരുക എന്ന് പറഞ്ഞ അവനെ വിടുകയാണ്. അപ്പൊ ദൈവം നീതിമാനായതുകൊണ്ട് നന്മയും തിന്മയും ഒരുപോലെ വളരുവാനായിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ അതിനുള്ള അവസരമാണ് നൽകുന്നത്. തിന്മയെ ദൈവത്തിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തന്നെയും അതിന്റെ അത് ന്യായവിധിയുടെ സന്ദർഭം വരെയും അതിന്റെ ഫലം അതിൽ കിട്ടുന്നത് വരെയും അത് ന്യായമായ ഒരു ഓർഡറിൽ കൂടി പോയി അതിന്റെ നിത്യമായ നാശം അതിന് സിദ്ധിക്കുന്നത് വരെയും ദൈവത്തെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് ഈ പല ചിന്താഗതികളാണ്. അപ്പം ഇവിടെ തോമസ് അക്വിനാസിന്റെ ചിന്താഗതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പൗരസ്ത്യ പിതാക്കന്മാരെന്താ പറയുന്നത്? പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്താഗതികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ചിന്താഗതികളിൽ ഇത്ര യുക്തിചിന്തകളുടെ പരിമിതികളെ പറ്റി അവർ ബോധമുള്ളവരായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു റാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം മനുഷ്യന്റെ ബുദ്ധിയിൽ കൂടിയുള്ള കാരണ കാര്യവാദങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതിനകത്ത് അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി ഇങ്ങനെ പറയുന്ന ചില കാരണങ്ങൾ, ചില തത്വ സംഹിതങ്ങളിൽ കൂടി ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള യുക്തിപരമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പൊ അതിനകത്ത് അതിന്റെ പരിമിതികളെ കുറിച്ച് അവർ വളരെ ബോധമുള്ളവരായിരുന്നു. ഈസ്റ്റേൺ ഫാദേഴ്സുകളുടെ ബോധമുള്ളവരായിരുന്നു. അപ്പൊ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാനാവില്ലെന്നും യോഗാത്മകതയിലൂടെയുള്ള രുചിച്ചറിവ് ദൈവത്തിന്റെ അസ്തിത്വത്തിന് അടിവരയിടുന്നുവെന്നും അവർ വിശ്വസിച്ചു. ഇത് വളരെ പ്രധാനമായ ഒരു ചിന്തയാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ യുക്തിയിൽ കൂടി അവന് ഉപയോഗിക്കുന്നതായ പദപ്രയോഗങ്ങളിൽ കൂടിയോ അവന് ഉപയോഗിക്കുന്നതായിട്ടുള്ള അനാലജികളിൽ കൂടിയോ ഒന്നും തന്നെ ദൈവത്തെ സമ്പൂർണമായി മനസ്സിലാക്കുവാനോ ദൈവത്തിന്റെ അസ്തിത്വത്തെ വിശദീകരിക്കുവാനോ സാധ്യമല്ല. കാരണം അതെല്ലാം നമ്മുടെ പരിമിതമായ അറിവുകളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ദൈവം സ്നേഹമാണെന്നും ദൈവസ്നേഹമാണ്, സ്നേഹം നമ്മൾ അറിയുന്നതുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പറയും. ദൈവസ്നേഹം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം മാത്രമല്ല, ദൈവസ്നേഹ നന്മകളുടെയും സമ്പൂർണതയാണ്. അപ്പൊ മനുഷ്യ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിനെ നമ്മുടെ ഈ പറയുന്ന യുക്തികൾ കൊണ്ട് വിശദീകരിക്കാനായിട്ട് സാധ്യമല്ല. അതിന് യോഗാത്മകതയിലൂടെയുള്ള രുചിച്ചറിവാണ് എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസിൽ കൂടിയാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ നിത്യ സ്ത്രീകൾ ഉണ്ടാകുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയും ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആരാധന ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ആരാധനയിലൂടെയുള്ള അറിവിലേക്കാണ് വരുന്നത്. പൗലോസ്ലീഹ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞു. ദൈവത്തിന്റെ അറിവ് ഞാൻ ഇവയുടെ ആകാമ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പറയുന്നു. അതിന്റെ അടുത്ത ലൈനിൽ പറയുന്നത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് ബുദ്ധിപരമായി അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതിൽ അല്ല നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെയോ ആ അമാനുഷികനും അപ്രമേയനും അഗോചരനും ഒക്കെ ആയിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്നത് വഴി നിങ്ങൾക്ക് ദൈവത്തിന്റെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവികമായ ഒരു ജ്ഞാനം ലഭിക്കും. നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ദിവ്യ ജ്ഞാനം, ഒരു യോഗാത്മകമായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ്, യോഗാത്മകത എന്ന് പറയുന്ന അതാണ്. ആ ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ട്രാവേഴ്സ് അതിനെ കുറച്ചുകൂടി പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അത് സന്തോഷ പറയാണ്, കുറച്ചുകൂടി അർത്ഥപൂർണമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ ആത്മാവിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നു. ദ ഐ ഓഫ് ദ സോൾ ഇറ്റ് ഈസ് ന്യൂസ്, ന്യൂസ് എന്നാ പറയുന്നത്, ഗ്രീക്ക് പദമാണ്. അപ്പൊ ഈ ന്യൂസ് ഐ ഓഫ് ദ സോൾ ആണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും വായിച്ചപ്പോഴും ഈ ഒരു ആശയമാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ കണ്ണ് വെളിച്ചമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. കണ്ണ് ഇരുണ്ടു പോയാൽ നിങ്ങൾക്ക് മുഴുവൻ, നിങ്ങളുടെ ബോഡി മുഴുവൻ അന്ധകാരമായിരിക്കും. എല്ലാം നിങ്ങളുടെ അന്ധകാരം. ഈ ഫിസിക്കൽ ഐയെ കുറിച്ച് മാത്രമല്ല കർത്താവ് പറയുന്നത്, ഈ ഐ ഓഫ് ദ സോൾ, മനുഷ്യന്റെ ആത്മാവിനൊരു കണ്ണുണ്ട്. അതാണ് ന്യൂസ് എന്ന് പരിസ്ഥിതി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ന്യൂസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഇല്ലുമൈൻഡ്, ഷുഡ് ബി ഗ്ലോറിഫൈഡ്, എൻലൈറ്റൻഡ്. എൻലൈറ്റൻഡ് എന്നുള്ള പദത്തേക്കാൾ ഇല്ലുമൈൻഡ് എന്നാണ് പറയുന്നത്. ഇലിമിനേഷൻ ഓഫ് ദ സോൾ, അതിന്റെ പ്രകാശമാണ്, അതിന്റെ വെളിച്ചമാണ്. ആ അൽമാറിന്റെ കണ്ണ് വെളിച്ചമുള്ളതായി തീരുമ്പോഴാണ് നിങ്ങളുടെ ശരീരം മുഴുവനും വെളിച്ചമുള്ളതായി തീരുന്നത്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ബുദ്ധി ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ ബുദ്ധിയെ പരിശുദ്ധാത്മാവ് പ്രശോഭിക്കുമ്പോഴാണ് നിങ്ങൾ ശരിയായിട്ടുള്ള ഡയറക്ഷൻ, ശരിയായ ജ്ഞാനം നിങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ ഒരു യോഗാത്മകമായ അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു. എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. വാക്കുകൾക്കും പദങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അതീതമായ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. നിങ്ങൾക്ക് കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് കാണാനും അറിയാനും പറ്റുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് പറയുകയാണ്. അപ്പം ഐറേനിയോസ് എഴുതുന്നു, വിശുദ്ധനായ ഐറേനിയോസ്, AD 140-160 മധ്യ ഏഷ്യാമൈനറിൽ സ്വർണ്ണയിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഐറേനിയോസ് തത്വചിന്താപരമായ ചർച്ചകൾ എപ്പോഴും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. തത്വചിന്തകൾ മനുഷ്യന് ആവശ്യമാണെങ്കിലും അതിൽ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ തത്വചിന്തകളല്ല നിങ്ങളെ വിശ്വാസികളാക്കുന്നത്. ദൈവത്തിലുള്ള നിങ്ങളുടെ സമ്പൂർണമായ ദൈവമുമ്പായുള്ള സമർപ്പണവും സമ്പൂർണമായ നിങ്ങളുടെ ബുദ്ധിയുടെയും നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ് നിങ്ങൾക്ക് ആത്മാവിന്റെ പ്രകാശം ലഭിച്ച് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അറിയാൻ തക്കവണ്ണമുള്ള ചിന്ത ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അവർക്ക് ലോകപ്രകാരം ഉള്ള ധാരാളം പ്രതിസന്ധികൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരതിലൊന്നും പതറാതെ നിന്നതിന്റെ കാരണം അവരുടെ ഈ ഇലിമിനേഷൻ ഓഫ് ദ ന്യൂസ്, ഇലിമിനേഷൻ ഓഫ് ദ സോൾ, ആത്മാവിന്റെ പ്രകാശം അവർക്ക് ഏൽപ്പിച്ചിരുന്നത് കൊണ്ട് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പറയാനായിട്ട് കഴിയും. അവർ പറഞ്ഞിരുന്നു. അത് ലോകം പറയുന്ന ഞാൻ പ്രവൃത്തിയുടെ ലേഖനങ്ങളിലൊക്കെ ഈ ലോകത്തിനും ജ്ഞാനവും ദൈവത്തിനും ജ്ഞാനവും രണ്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ലോകത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. ലോകത്തിന്റെ ജ്ഞാനം ജഡത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ജ്ഞാനമോ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഡിവൈൻ നോളജ് ആണ്, വിശുദ്ധമായ അറിവാണ്. ഇത് വളരെ പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ പുസ്തകത്തിൽ അർത്ഥം ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാവാം ദൈവത്തിലുള്ള വിശ്വാസം വേദപുസ്തക അടിസ്ഥാനത്തിൽ. പിതാവ് ദൈവാത്മാ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം തന്റെ ജനമായ ഇസ്രായേലിന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. കർത്താവ് തന്നെ പറയുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. മോശ തന്നെയാണെങ്കിലും ദൈവത്തോട് സംസാരിച്ചെങ്കിലും ദൈവത്തിന്റെ രൂപം കാണുന്നില്ല. ഒരു പ്രാവശ്യം ദൈവത്തോട് പറയുന്നുണ്ട് എന്നെ നിന്റെ ശോഭ, നിന്റെ തേജസ് എന്നെ കാണിക്കണമെന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, എന്റെ മുഖം കണ്ടാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ തേജസ് കടന്നു പോയി കഴിയുമ്പോൾ, നിന്നെ ഒരു പാദപ്പുളപ്പിലാക്കി എന്റെ തേജസ് കടന്നു പോകുമ്പോൾ, എന്റെ കൈകൊണ്ട് നിന്നത് ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ എന്റെ തേജസിന്റെ ഏറ്റവും പിന്നറ്റം മാത്രം നിനക്ക് കാണാം എന്ന് മോശയോട് യഹോവ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ദൈവം വെളിപ്പെടുത്തുന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു 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 മനുഷ്യനെ പൂർണ്ണമായ ദൈവത്തെ കാണാനോ അറിയുവാനോ സാധ്യമാകാത്തൊരവസ്ഥ ഒരു 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 അനുഭവമാണ് നമ്മൾ വഴിഞ്ഞോട്ട് കാണുന്നത്. അബ്രഹാം, മോശ, പ്രവാചകന്മാരൊക്കെ ദൈവ ശബ്ദം കേട്ടു, ദൈവത്തോട് അടുത്ത് ജീവിച്ചു, ദൈവത്തിന്റെ പദ്ധതികളൊക്കെ അവർ മനസ്സിലാക്കി അത് ജനത്തിന് നൽകി. മോശ തന്നെ അങ്ങനെ ഏറ്റവും ഉദാഹരണമാണ്. പർവ്വതത്തിൽ പോയി ദൈവത്തോട് ചേർന്ന് 40 ദിവസം ഉപവാസത്തോടുകൂടി അവരെ ചെലവഴിച്ച് കൽപ്പന, വിശുദ്ധ കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും പിതാവായ ദൈവത്തിന്റെ ഒരു വെളിപ്പെടൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ദൈവവിശ്വാസവും അനുസരണവും, ദൈവവിശ്വാസം മനുഷ്യനെ അനുസരണമുള്ളവനായിട്ട് തീർക്കുന്നു. ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും സുരക്ഷിതത്വവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം സഹായിക്കുന്നു. അപ്പൊ ഈ ഒബീഡിയൻസ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സഭയുടെ ജീവിതത്തിലും സഭാ വിശ്വാസങ്ങളിലും വേദപുസ്തക വിശ്വാസങ്ങളിലും ഉള്ളതായ ഒരു ഒബീഡിയൻസ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് അല്ല, ഇത് ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ഒരു ചോദ്യമല്ല, സമ്പൂർണമായി അനുസരണമുള്ളവരായി തീരുക എന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഒരു വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അനുഭവമല്ല, നേരെ മറിച്ച് അത് പൂർണ്ണമായി അനുസരണത്തിലേക്ക്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അതിന് പൂർണ്ണമായ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചിട്ടൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. നോയമ്പുകളും ഒക്കെ ഉപവാസങ്ങളും ഒക്കെ നടത്തുന്നതായ അവസരത്തിൽ നമുക്കറിയാം. നമുക്ക് ഈസി ആയിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എന്തൊരു പ്രയോജനമുണ്ടോ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇത്ര സമയം പഠിച്ചിരിക്കുന്നത്, എന്തിനാ അത്ര ദീർഘമായിട്ടുള്ള ആരാധനകൾ. ഏറ്റവും അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ കംഫോർട്ട് സോണിലാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മൾ താല്പര്യപ്പെടുന്നത്. മറ്റേതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള അനുഭവമല്ല, നമ്മള് ദിവസവും വായിക്കുമ്പോഴും സഭയുടെ പുരാതനമായ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പിന്തുടരുന്നതായ അവസരത്തിൽ ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും ആത്മീയമായി നമുക്ക് ഒരു നമ്മുടെ ജീവിതത്തിൽ സ്ട്രക്ചർ ഉണ്ടാകുന്നതിനും നമ്മള് മടുപ്പ് കൂടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഒബീഡിയൻസ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം, മനുഷ്യൻ, ലോകം, സൃഷ്ടിയിൽ കൂടി പിതാവാകുന്ന ദൈവം, ദൈവത്തിന്റെ കരവരുത് നാം കാണുന്നു. ഈ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ഭാഗ്യമായും അപൂർണമാണ്. നിസ്സാര വിശുദ്ധ ഗ്രിഗോറിയോസ് ഇത് അപ്രകാരം വിശദീകരിക്കുന്നു: മനുഷ്യനും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടി എന്ന യാഥാർത്ഥ്യത്തിന്റെ ക്രമീകരണത്തിൽ രണ്ടും ഭാഗഭാക്കുകളാകുന്നു. ഒന്നിനില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനും ലോകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടാവിന്റെ ഇഷ്ടത്തിനൊത്ത് മാത്രമേ സൃഷ്ടിക്ക് നിലനിൽപ്പുള്ളൂ. രണ്ടിനും ആദ്യവും അവസാനവും ഉണ്ട്. രണ്ടും ഈ കാല ഈ സ്ഥലകാല പരിമിതിയിൽ ഉൾപ്പെടുന്നു. രണ്ടിനും ദ്രവത്വമുണ്ട്, മാനമുണ്ട്, അസ്ഥിരതയുണ്ട്. ദൈവത്തിന്റെ ക്രിയാത്മക ശക്തിയാണ് മനുഷ്യനും ഈ പ്രപഞ്ചം അസ്തിത്വം നൽകിയത്. എന്നാൽ മനുഷ്യൻ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ പ്രപഞ്ചത്തിലും ദൈവത്തിലും പങ്കാളിത്തം വഹിക്കുന്നു. സൃഷ്ടാവിന്റെ സാന്നിധ്യവും സ്നേഹവും മനുഷ്യൻ എന്ന മധ്യസ്ഥൻ മൂലം ഈ പ്രപഞ്ചത്തിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നു. യഥാർത്ഥ മനുഷ്യൻ ദൈവമായും പ്രപഞ്ചവുമായും സംസർഗം പുലർത്തുന്നു. വിശ്വാസവും ആരാധനയും സ്നേഹവും നന്മ പ്രവർത്തികളുമാണ് ഈ സംസർഗത്തിന്റെ അടയാളങ്ങൾ. മിസാലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നതായ കാര്യങ്ങളാണ്. അപ്പം ഈ സൃഷ്ടാവിനോടുള്ള ബന്ധത്തിൽ മാത്രമേ സൃഷ്ടിക്ക് നിലനിൽക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. സൃഷ്ടാവിന് വെളിയിൽ ഒരു ലോകമില്ല. സൃഷ്ടാവിന്റെ വെളിയിലുള്ള ലോകം എന്ന് പറയുന്നത് അസ്ഥിരതയാണ്, അല്ലെങ്കിൽ ശൂന്യതയാണ്. ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് സൃഷ്ടാവിനെ അറിയാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. മനുഷ്യനും സൃഷ്ടിക്കും നിലനിൽക്കണമെങ്കിൽ സൃഷ്ടാവോടുള്ള ബന്ധത്തിൽ മാത്രമേ മനുഷ്യനും ലോകത്തിനും സർവസൃഷ്ടിക്കും നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അതാണ് സൃഷ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷവും ഏദൻതോട്ടത്തിലുള്ളതായ അവന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു ബന്ധം നിലനിർത്തേണ്ടതായിട്ടുള്ള ഒരു ബന്ധം വളരെ അനിവാര്യമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോവുകയാണ്, അവൻ ശൂന്യതയിലേക്ക് പോവുകയാണ്. സ്വയസൃഷ്ടമായ ഒരു ലോകത്തെ അവൻ സ്വയം രാജാവാകാനുള്ള സ്വയം ദൈവമാകാനുള്ള ലോകത്തെ കുറിച്ച് അവൻ ആഗ്രഹിക്കുകയും അങ്ങനെ തിന്മയ്ക്ക് വസമ്മതനായിട്ട് അവൻ ദൈവസ്നേഹത്തിൽ നിന്നും ആ ദൈവമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നുപോയി. ഒരു വലിയ ഡിസ്കണക്ഷൻ അവിടെ ഉണ്ടാകുകയാണ്. അവൻ എംപ്റ്റിനെസ്സിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ രൂപവും സാദൃശ്യവും ആണെങ്കിൽ തന്നെയും അവൻ അങ്ങനെ അതിനെ വികലമാക്കി അത് ഡിസ്ഫിഗേർഡായി പോയി എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടെന്ന് പറയുന്നില്ല, അത് അത് അതിന്റെ അത് വികലത സംഭവിച്ചു. ശരിയായ മലയാള പദമാണ് വികലത, സംഭവിച്ചു എന്നുള്ളത്. ദൈവ രൂപത്തിനും സാദൃശ്യത്തിനും അങ്ങനെ ദൈവ സാദൃശ്യത്തിന്റെ ഒരു ഒരു വികലതയാണ് സംഭവിച്ചത്. അത് ക്രിസ്തുവിൽ കൂടി അത് മനുഷ്യൻ അതിന്റെ ഒരു ഒരു റീസ്റ്റേറ്റ് ചെയ്തു, അതിന്റെ റെസ്റ്റോറേഷൻ ഉണ്ടായി. ക്രിസ്തുവിൽ കൂടി അത് വീണ്ടും മനുഷ്യനെ സ്വായത്തമാക്കാനുള്ള ഒരു അനുഭവത്തിലേക്കാണ്, ഇപ്പൊ ദൈവത്തിന്റെ ആ ഒരു ലൈറ്റ്നെസ്സിലേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇസ്രായേലിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത്. ദൈവീകരണ പ്രക്രിയ, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം രഹസ്യാത്മകമാണ്. ഈ മർമ്മത്തിന്റെ ആഴം അളക്കുവാൻ വാക്കുകൾ കഴിയില്ല. സൃഷ്ടാവിന് സൃഷ്ടിക്കുമിടയിൽ മധ്യസ്ഥനാണ് മനുഷ്യൻ. ആരാധനയിൽ കൂടിയും നന്മ പ്രവൃത്തികളിൽ കൂടിയും മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിയെ മുഴുവനും ഈ രൂപാന്തരത്തിലേക്ക് ആനയിക്കുന്നു. തിന്മയിൽ നിന്ന് വിടർത്തപ്പെട്ട് നന്മയിലേക്കുള്ള വളർച്ചയായ ദൈവീകരണ പ്രക്രിയയിലേക്ക്, ദേവസ്വത്തിലേക്ക് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും നമ്മെ നയിക്കണം. ക്രിസ്തുവിലായി തീരുമ്പോഴാണ് ഈ വളർച്ച നാം പ്രാപിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണവും മരണം വഴി ഉയർത്തുന്നതിനുപോയും ഈ ഒരു പുതിയ മനുഷ്യരാശി ആവിർഭവിച്ചു. പഴയ നിയമത്തിൽ പിതാവാന്തികം പ്രഖ്യാപിച്ച വിമോചനം പുതിയ നിയമത്തിൽ പുത്രൻ നമ്പുരാൻ പൂർത്തീകരിച്ചു. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ളൂ, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള വാക്കാണ് തെയോസിസ് എന്ന് പറയുന്നത്. തെയോസ് എന്ന് പറയുന്നത് ദൈവമാണ്. തെയോസിസ് എന്ന് പറയുന്നത് ദൈവീകരണം, ദൈവീകരണ പ്രക്രിയയാണ് ആധ്യാത്മികമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊരു ഈ കഴുകിക്കളഞ്ഞു എന്നുള്ള ആശയം നമ്മുടെ ചിന്താഗതി, നമ്മുടെ വേദശാസ്ത്രത്തിലുണ്ട്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു എന്നുള്ള ചിന്താഗതി. ഇപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് വേദശാസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ ക്രിസ്തുവിന്റെ രക്തം വഴിയായിട്ട് നിങ്ങൾ പാപമൊക്കെ കഴുകിക്കളഞ്ഞിരിക്കും. നിങ്ങൾ യു ആർ ഓക്കെ, ഈ ഒരു ചിന്താഗതിയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ഒരു പ്രാർത്ഥനയോ ആരാധനയോ ഒക്കെ വേണമെങ്കിൽ അവിടെ ഒരു വളർച്ചയുടെ ഒരു എംഫസിസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി വളവ് കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്. രക്ഷിക്കപ്പെട്ടോ, അത് രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയായി എന്നുള്ളതാണ്. ഇനിയും വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷയുടെ ആരംഭം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ മാമോദിസായ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിലും നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ദേഹം തോട്ടത്തിൽ ഇത് ആവശ്യമായിരുന്നു, പക്ഷെ മനുഷ്യൻ അതിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഇവിടെ ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഈ തെയോസിസ് എന്ന് പറയുമ്പോഴേ ദൈവീകരണം മനുഷ്യന് ആവശ്യമാണ്. ദൈവീകരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനെ സഹായിക്കും എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കാനല്ല, നമുക്ക് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. അത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ കൂടി നാം ദൈനംദിന ജീവിതത്തിൽ മടുത്തു പോകാതെ നിരന്തരമായി നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആത്മീയ ജീവിത ചര്യയാണ്. ആ ആത്മീയ ജീവിതചര്യയിലൂടെയാണ് നാം തേജസ്സിലേക്ക് വളരുന്നത്, മഹത്വീകരിക്കപ്പെടുന്നത്, ദൈവീകരിക്കപ്പെടുന്നത്. ഓർത്തഡോക്സ് തിയോളജിയുടെ ഏറ്റവും ഒരു ഒരു കാതലായ ആശയം എന്ന് പറയുന്നത് വാട്ട് ഇസ് ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെയോസ് എന്ന് നമുക്ക് പറയാം. ദൈവീകരണമാണ്, ദൈവീകരണം. അപ്പം അത് ഓരോ നിമിഷവും നാം പഴയതിൽ മുമ്പുള്ളതിൽ നിന്നും കൂടുതൽ മെച്ചമായി നമ്മുടെ ജീവിതത്തിലെ വളർന്നു പോകുന്നതായിട്ടുള്ള അനുഭവമാണ്. അവിടെ വീഴ്ചയുണ്ട്, വീഴ്ചയുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, വീട് പോകുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. അതുകൊണ്ട് ഫോൾ ആൻഡ് റൈസ്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ പുറകോട്ട് പോകുകയല്ല, നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ അനുതാപത്തോടെ എഴുന്നേറ്റ് നമ്മൾ വീണ്ടും പോവുക, ഉപസാരിക്കുകയും വിശുദ്ധപ്രധാനം അനുഭവിക്കുകയും പാപങ്ങളെ കഴുകിക്കളയുകയും ചെയ്ത് വീണ്ടും നമ്മൾ വളരുക. ആ വളർച്ചയുടെ ഒരു അനുഭവം ഈ തെയോസിസിൽ കൂടി നമുക്ക് അതാണ് നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. പാഠം ഒന്ന് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. പാഠം രണ്ടിലേക്ക് നമ്മൾ വരികയാണ്. പാഠം രണ്ട്, ഏകദൈവവിശ്വാസം വിശുദ്ധ വേദപുസ്തകത്തിൽ. യഹൂദ മതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏകദൈവവിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഏകദൈവവിശ്വാസം ഇത്രയും കാലം അസങ്കൂരം കാത്തു സൂക്ഷിച്ച ഒരു ജാതി ലോകചരിത്രത്തിൽ വേറെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. യഹൂദ മതം സകല നന്മകളുടെയും ധാർമ്മികതയുടെയും ഉറവിടമായ ദൈവത്തെ കണ്ടതുകൊണ്ട് ഈ ഏകദൈവവിശ്വാസം സാന്മാർഗിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പഴയ നിയമത്തിൽ ഏകദൈവവിശ്വാസം പല ഘട്ടങ്ങളായി വളർന്നു വന്നതാണ്. അബ്രഹാം മുതൽ ആമോസ് വരെയുള്ള കാലഘട്ടത്തിൽ യഹോവ അനേക ദൈവങ്ങളിൽ ഒരുവനായി അറിയപ്പെടുന്നു. അപ്പൊ അബ്രഹാം മുതൽ ആമോസ് വരെയുള്ള കാലഘട്ടത്തിൽ പല ദൈവങ്ങളാണെങ്കിലും ഒരു ദൈവമായിട്ടാണ്, അതിൽ പല ദൈവങ്ങളിൽ ഒരാളാണ് യഹോവ എന്ന് പറയുന്നതെങ്കിൽ ആമോസ് മുതൽ രണ്ടാം യെശയ്യാവ് വരെയുള്ളതായ കാലഘട്ടത്തിൽ യഹോവ എല്ലാ രാജ്യങ്ങളുടെയും ഭൂമി മുഴുവന്റെയും ദൈവമായിട്ട് അറിയപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരാശയത്തിലേക്ക് ആ കാലഘട്ടത്തെ നമ്മൾ വേർതിരിച്ച് അറിയുന്നതായ സമയത്ത്
നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് യഹോവയാണ്. മറ്റുള്ള ആരാധന മൂർത്തികളൊക്കെ മനുഷ്യരുടെ കൈപ്പണി മാത്രം. യഹോവയാണ് ഏകദൈവം. ആ ഏകദൈവ വിശ്വാസത്തിന്റെ വലിയ ഊന്നൽ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ആമോസ് മുതൽ രണ്ടാം ഏഷ്യാവ് വരെയുള്ള പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ളതായ കാലഘട്ടം ഇസ്രായേലിന്റെ ദൈവവിശ്വാസം സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ പ്രവാസകാലത്ത് അനവധി കഷ്ടതകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാകപ്പെട്ടു. പ്രവാസകാലമായ മൂശയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസം കൂടുതൽ ശ്രേഷ്ഠമായിത്തീരുന്നു. അന്ന് അവരുടെ ഇടയിലുണ്ടായ പ്രധാന ആശയങ്ങൾ ഇവയാണ്: ദൈവത്തെയും ലോകത്തെയും കുറിച്ച്, ദൈവത്തെയും മനുഷ്യജാതിയെയും കുറിച്ച്, ദൈവത്തെയും മനുഷ്യനെയും കുറിച്ച്, ആരാധനയുടെ നടത്തിപ്പ് അർത്ഥവും സംബന്ധിച്ച്, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ദൈവത്തെയും ലോകത്തെയും കുറിച്ച് എന്ന് പറയുമ്പോൾ, ദൈവം ലോകത്തെ സമസ്ത ലോകങ്ങളുടെ സൃഷ്ടാവാണ്. ദൈവം തന്റെ വചനം, ജ്ഞാനം, ആത്മാവ്, മാലാഖമാർ എന്നിവയിൽ കൂടി ലോകത്തിൽ തന്റെ ഇഷ്ടം നടത്തുന്നു. ദൈവം ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്നവനാണ്. സൃഷ്ടിപ്പിന് ശേഷം ലോകത്തിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നവനല്ല. ദൈവം ലോകത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഒരു സൃഷ്ടി നടത്തി അതിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല. ദൈവം ലോകത്തിൽ തന്റെ മാലാഖമാർ മൂലവും തന്റെ ജ്ഞാനം മൂലവും ആത്മാവ് മൂലവും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആശയം ബാബേൽ പ്രവാസത്തിന് ശേഷം യഹൂദ സമൂഹത്തിന് ഉണ്ടായതായിട്ട് ഇവിടെ പറയുകയാണ്. വീണ്ടും പറയുന്നു, പഴയ നിയമത്തിലെ ദൈവനാമങ്ങൾ, ദൈവനാമങ്ങൾ, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് പല നാമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ എബ്രായ ഹീബ്രുയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടതെന്ന് അറിയാമല്ലോ. പൗലാനത്ത് ചില വാക്കുകൾ ഇവിടെ പുസ്തകത്തിലെ ബഹുമാനപ്പെട്ട മധ്യവചനത്തിന് കൊടുക്കുന്നുണ്ട്. ഒന്ന് എൽ എലോഹീം എന്നുള്ളതാണ്. എൽ എലോഹീം, അപ്പം എൽ എലോഹീം എന്ന് പറയുന്ന ദൈവത്തിന് കൊടുത്തിരുന്ന ഒരു നാമമാണ്. പുതുപ്പുറപ്പത്തി പുസ്തകം 49:25 കാണുന്നത് പോലെ ഈ നാമത്തിന് ശക്തിയുടെ ഒരു ധ്വനിയുണ്ട്. എലോഹീം എന്ന ബഹുവചനമാണ്. ദൈവത്തിന്റെ രാജ്യത്വം കാണിക്കുന്ന ഏക വചന പദമാണ്. അപ്പൊ ഈ എലോഹീം എന്നുള്ളത് ഒരു ശക്തിയുടെ ഒരു പദമായിട്ടാണ് അതിനെക്കുറിച്ച് ക്രമീകരിച്ചത്. യഹോവ ദൈവം ശക്തിയുടെ പൂർണ്ണതയാണ്, പരമതയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു പദം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യത്വം, അവന്റെ ശക്തി, അവന്റെ മഹത്വം കാണിക്കുന്ന പദമാണ് എലോഹീം. ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ടുള്ളൊരു പദമാണ് യാഹുവേ. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പദമാണ് യാഹുവേ, അത് യഹോവ എന്ന് നമ്മൾ പറയും. സാധാരണയായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതായിട്ടുള്ള പദമാണ് ഈ യഹോവേ എന്നുള്ള പദം. അതുപോലെ തന്നെ അഡോനായി, അഡോനായി എന്ന് പറയുന്ന പദം, കർത്താവ് എന്നാണ് ലോർഡ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ എൽഷാദായി, സർവശക്തൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എലിയോൻ, അത്യുന്നതൻ, സർവത്തിന് മേലായി സ്ത്രീയുന്നവനും അധികാരിയുമായവൻ എന്നുള്ള അർത്ഥത്തിൽ എലിയോൻ എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൽഹായ് എന്നുള്ള ഒരു പദമുണ്ട്, ജീവിക്കുന്നവനായ ദൈവം. അതിന്റെ എല്ലാ റെഫറൻസ് ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. പ്രാവർത്തന പുസ്തകം 5:26, ഹോശേയ 1:10, യിരെമ്യായി 23:36, സങ്കീർത്തനം 42:2, ഇവിടെ എല്ലാം ജീവിക്കുന്നവനായ ദൈവം എൽഹായ് എന്നുള്ളതായ പദം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പിതാവായ ദൈവം എന്നുള്ള പദത്തിന് പിതാവായ ദൈവം എന്നുള്ളതിന് സമാനമായിട്ടുള്ള മറ്റൊരു പദം യഹോവ ബാബ് എന്നുള്ളതാണ്. യഹോവ വാബ് എന്നുള്ള അർത്ഥം. അപ്പം യോവാബ് എന്നുള്ള വാക്ക് യഹോവയുടെ പിതാവാകുന്നു എന്നാണ് സമുവേൽ പ്രവാചകന്റെ പുസ്തകം 2 Samuel 7:7 ആവർത്തനം 32:6 ഇത് ഈ ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവ വാബ് എന്നുള്ള പദം. അപ്പൊ ദൈവം ഒരു വ്യക്തിയോ, ദൈവം ഒരു വ്യക്തിയാണ്, അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയണം. അജാതനായ, അമൂർത്തനായ, സ്വയംഭുവായ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുമോ? കഴിയും എന്നാണ് വിശുദ്ധ വേദപുസ്തകം സംസാരിക്കുന്നത്. ദൈവം ഒരു ശക്തി മാത്രമല്ല, അല്ലെ, ദൈവം ഒരു തേജസ് മാത്രമല്ല, ദൈവം ഒരു പേഴ്സണാണ്. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു, ഈ ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, ഈ എത്തിയസം ഉണ്ട്, അഗ്നോസിസം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചിന്താഗതികളുണ്ട്. ഇവിടെ ദൈവത്തെ ഒരു ഹയർ പവർ ആയിട്ട് മാത്രം കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് ലോകം വന്ന് നിൽക്കുക. അപ്പോ എന്തോ ഒന്നും ഉണ്ട്. ഇന്നത്തെ പുതിയ പരിഷ്കൃത മനുഷ്യൻ പറയുന്നതാ, എന്തോ ഒരു ശക്തിയുണ്ട്, എല്ലാത്തിന്റെ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തിയുണ്ട്, ഒരു ഹയർ പവർ ഉണ്ടെന്നുള്ളതാ. അപ്പൊ ദൈവത്തെ ഒരു പേഴ്സണായിട്ട് കാണാനുള്ള ഒരു താല്പര്യം മാറിയിട്ട് ദൈവം ഒരു പവറാണ് ഒരു ശക്തിയാണെന്നുള്ള ഒരു ആശയത്തിലേക്ക് ഇന്ന് ലോകം വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ വലിയൊരു ഒരു അതിപ്രസരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഈ ഒരു ഹയർ പവർ ഗോഡെന്ന് പോലും പറയേണ്ട കാര്യമില്ല. കാരണം ഗോഡെന്ന് പറയുന്നത് അത് ഒരു ചിലപ്പോൾ ഒരു വർഗീയ ചിന്താഗതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഹയർ പവർ എന്ന് പറഞ്ഞാലില്ല, ഒരു പവർ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നു നിൽക്കും. പക്ഷെ അങ്ങനെയല്ല. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ദൈവം ഒരു പവർ അല്ല. ദൈവം ഒരു പവറാണ്, ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവന്റെ എനർജിയാണ്. ആ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ് അവന്റെ എനർജി. അപ്പൊ അത് ഒരു എനർജി അത് മാത്രമല്ല ദൈവം. ദൈവം ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു ആശയം ക്രിസ്തീയ വിശ്വാസം വെളിപ്പെടുത്തുന്നുണ്ട്, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കാണാം. ഞാൻ ആൽഫായും ഒമേഗായും ആകുന്നു, ആദ്യം അന്തവുമായി സ്വയം സ്ഥിതനായി സ്തുതി ചെയ്യുന്നവനാണ് ദൈവം. ദൈവം ആൽഫായും ആദ്യം അന്തവും ആണ് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കുറിച്ച് കാണുന്നുണ്ട്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ഒരു വ്യക്തിയായി പരാമർശിക്കുന്നതിൽ നാം എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഇവിടെ അച്ഛൻ പറയുന്നു. ദൈവവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ മനുഷ്യന് സാധിക്കും, അതുപോലെ ദൈവത്തിന് മനുഷ്യനുമായി ബന്ധപ്പെടുവാനും സാധിക്കും. വ്യക്തിപരമായ ബന്ധം നമുക്കൊരു പവറുമായിട്ടാണോ ബന്ധം? നമ്മളിപ്പോ ലൈറ്റ് കത്തുന്ന ഒരു പവർ നമ്മളതിന്റെ അതിന്റെ ഉപഭോക്താക്കളായിട്ട് തീരുന്നു എന്നുള്ള അതുമായിട്ടുള്ള അതിൽ കൂടുതൽ ബന്ധമൊന്നുമില്ല. ദൈവം ഒരു പേഴ്സൺ ആകുമ്പോൾ, ദൈവം ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ആ പേഴ്സണുമായുള്ള ആത്മബന്ധം എനിക്ക് പുലർത്താനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം ഒരു പേഴ്സൺ ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുകയും അങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കണം. പലരും ഒക്കെ വായിക്കുമ്പോൾ ദൈവം ഒരു പേഴ്സണാ, ദൈവം ഒരു ശക്തിയല്ല. ശക്തി മാത്രമല്ല, ദൈവത്തിന്റെ ശക്തി ആ പേഴ്സണലായിട്ടുള്ള കൃപയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. മനുഷ്യന്റെ ചെറിയ ജീവകോശം, മൈക്രോകോസം, ദൈവത്തിന്റെ വലിയ ജീവകോശത്തിൽ നിന്നും ജീവകോശത്തിൽ പങ്കാളിയായിത്തീരുന്നു. വ്യക്തിത്വവും പങ്കാളിത്തവും ആശയവിനിമയവുമാണ് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ നിദാനം. മനുഷ്യന്റെ മൈക്രോകോസം ദൈവത്തിന്റെ വലിയ മൈക്രോകോസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ആശയമാണ്. അപ്പൊ ദൈവം സർവത്തിലും സർവത്തിന്റെ അധീമനാണ്, സർവത്തിന്റെ നിയന്താവാണ്. മനുഷ്യന്റെ ഈ ചെറിയ ജീവകോശം മനുഷ്യ ദൈവത്തിന്റെ വലിയ ജീവകോശത്തിൽ പങ്കാളിയായി തീരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്നിൽ തന്നെയുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള ദൈവത്തിന്റെ പൂർണ്ണ പങ്കാളിത്തം ദൈവത്തെ സമ്പൂർണ്ണ വ്യക്തിയാക്കി തീർക്കുന്നു. ഇപ്പൊ നമ്മളെ വിശുദ്ധ തൃത്വത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പൊ ദൈവം ആ ദൈവത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിപരമായ വ്യക്തി ബന്ധത്തിന്റെ ആ ഒരു ഒരു വെളിപ്പാട് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു. നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷകൾ കലക്കിക്കളയുക. അപ്പൊ അവിടെ മറ്റാരോടോ സംസാരിക്കുന്നതായിട്ടാണല്ലേ, ഒരു ഒരു പ്ലൂറലായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഒരു സിംഗുലർ ആയിട്ടുള്ള യൂസേജ് അല്ല അത്. അപ്പൊ അവിടെ ദൈവം ഒരു വ്യക്തിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. ദൈവം ഒരു ശക്തിയാണ് മാത്രമല്ല, ദൈവശക്തിയല്ല, ദൈവം ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ആശയത്തെ ഊന്നി പറയാൻ തക്കവണ് ഈ വിഭാഗങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വ്യക്തിത്വത്തിന്റെ അടയാളം സ്നേഹമാണ്. നൽകുകയും പങ്കിടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്നേഹം ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവം തന്റെ സ്നേഹത്തിൽ കൂടിയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്. ദൈവ സ്നേഹമാണ് ആ ഒരാശയം ഇവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ദ പേഴ്സൺ എന്ന ദൈവത്തെ ദൈവം മാത്രമേ ദ പേഴ്സൺ എന്ന ദൈവം മാത്രമേ വിശേഷിപ്പിക്കപ്പെടാനൊക്കൂ, ദൈവത്തെ മാത്രമേ വിശേഷിപ്പിക്കാനായിട്ടൊക്കത്തുള്ളൂ. മനുഷ്യനെ ഏ പേഴ്സൺ എന്ന് മാത്രമേ പറയാനായിട്ടൊക്കെയുള്ളൂ. ദൈവം വ്യക്തിയാണെന്നുള്ളത് താൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ള കർത്തൃവാക്യം അർത്ഥവത്താണ്. ക്രിസ്തുവിൽ കൂടി മാത്രം പിതാവായ ദൈവത്തെ കുറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് ചിന്തിക്കുവാൻ കഴിയൂ. ക്രിസ്തുവിലൂടെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. സത്യത്തിലേക്ക് പിതാവായ ദൈവത്തിലേക്ക് വഴി നടത്തുന്ന ക്രിസ്തുവാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ക്രിസ്തു മാത്രമാണ് പൂർണ്ണ വ്യക്തി, ദ പെർഫെക്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് തെറ്റില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ആറ് പോയിന്റ്സ് വളരെ പ്രധാനമായിട്ടും ദൈവം ഒരു വ്യക്തിയായിട്ട് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രത്യേകതകളാണ് ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധവും അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ. അത് വ്യക്തിയാണ് ദൈവം എന്നുള്ളൊരു ആശയത്തെ കൂടുതൽ വിശ്വാസത്തെ കൂടുതൽ ദൃഢീകരിക്കുവാൻ തക്കവണ്ണം ഈ പറയുന്ന പോയിന്റ്സ് നമുക്ക് കൂടുതൽ വെളിച്ചം നൽകുന്നുണ്ട് എന്നുള്ളത് ഓർക്കാനായിട്ട് കഴിയണം. പാഠം മൂന്നിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ പറയുന്നു, ദൈവത്തിന് നൽകപ്പെടുന്ന വിശേഷണങ്ങൾ, വിശേഷങ്ങളുടെ പ്രസക്തി. ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ ദൈവത്തെ പല നാമ വിശേഷണങ്ങൾ നൽകി ആരാധിച്ചു വന്നതായിട്ട് നമ്മളിപ്പോ കാണുകയുണ്ടായി. അപ്പൊ ദൈവ ആത്മാവാണ്, ദൈവ സത്യമാണ്, ദൈവ അനാദ്യന്തനാണ്, പൂർണ്ണനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ദൈവത്തിന്റെ അസ്തിത്വം മാറ്റമില്ലായ്മ ഏകത്വം എന്നിവയെ പറ്റി പ്രത്യേകമായ ധാരണയാണ് നമുക്ക് നൽകുന്നത്. ദൈവ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവത്തിന്റെ ഉടയവനാണ് എന്നൊക്കെ നാം പറയുമ്പോൾ പ്രസ്തുത ആശയങ്ങളുടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. വിശേഷണങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ പരിമിതികളുടെയും സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിലുള്ള ദൈവിക വഴിപാടുകളുടെ പ്രകടിത ഭാവങ്ങൾ. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന, ഇടപെടുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു പൂർണ്ണതയാണ് ദൈവം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് സംസാരിക്കാനാകുകയുള്ളൂ, നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം നമ്മൾ സ്ഥല കാല പരിമിതികളിൽ പെട്ടവരാണ്. നമ്മൾ ടൈം സ്പേസ് ലിമിറ്റിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഈ ടൈം സ്പേസിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെ അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും ഒക്കെ നമ്മൾ ഇന്ന് സാധ്യതയുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വിത്തിൻ ദിസ് ലിമിറ്റ് അതിൽ കൂടെ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പറയാനും അറിയാനും ഉപമിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വിശേഷണങ്ങളായിട്ട് പഴയമത്തിൽ പ്രതിപാദിക്കുന്നു ദൈവം വിശുദ്ധനാണെന്നുള്ള ഒന്നാമത്. അപ്പൊ ദൈവം വിശുദ്ധനാണ്. ഈ ഒരു ആശയം പഴയ നിയമത്തിൽ ധാരാളമായിട്ട് കാണാം. അതുപോലെ തന്നെ ശമുവേലിന്റെ യഹോവേ ഇസ്രായേലിന്റെ വിശുദ്ധനായ ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ എന്ന് പഴയ നിയമത്തിൽ വളരെ ശക്തമായിട്ട് കാണുന്ന ഒരു ആശയമാണ്. ദൈവം വിശുദ്ധനാണ് എന്നുള്ള ഒരു അർത്ഥം. വിശുദ്ധൻ എന്ന് പറയുമ്പോൾ വെറും ഒരു വിശുദ്ധൻ എന്നുള്ള അർത്ഥം ലൗകികമായതിൽ നിന്ന് വേറെപ്പെട്ടതെന്നാണ് ഇതിന്റെ വിവക്ഷ. അപ്പൊ ലോകത്തിൽ ഉള്ളതായ മറ്റെല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതാണ് വിശുദ്ധി എന്നുള്ളതോട് അർത്ഥമാക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നല്ല കാര്യങ്ങൾ അതിന്റെ ചെയ്യുന്നു അതിന്റെ ഒരു പ്രകടിത ഭാവം മാത്രമാണ്. പക്ഷേ റിയലിസ്റ്റിക് ആണ് നമ്മൾ പറയുമ്പോൾ ലോകത്തിലുള്ള മറ്റെല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിശുദ്ധിയുടെ അനുഭവം എന്നുള്ളത് പഴയ നിയമ ചിന്താഗതികൾ കാണുന്നുണ്ട്. അപ്പം ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ എന്നുള്ളതാണ് ദൈവം. നമ്മൾ ഇശയ പ്രവാചകന്റെ പുസ്തകത്തില് 6:20 നമ്മൾ കാണുന്നൊരു 1 Samuel 6:20 യെശയ്യാവിന്റെ പുസ്തകം 6:3 ഈ രണ്ട് ഭാഗങ്ങളിലും ദൈവത്തിന് വിശുദ്ധൻ 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 യഹോവ വിശുദ്ധൻ വിശുദ്ധൻ. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദർശനം കാണുമ്പോൾ നാലഹമാര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധൻ 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 എന്ന് ആർക്കട്ടഹസിക്കുന്ന മാലാഹമാരുടെ ശ്രാപ്പികൾ ആർക്കുന്നതായിട്ടുള്ള ശബ്ദം ഞാൻ കേട്ടു കാണുകയാണ് കേൾക്കുകയാണ്. ഇതാണ് നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുർബാനയെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എത്രയോ പ്രാവശ്യങ്ങളല്ലേ നമ്മൾ കുർബാന ആരംഭിക്കുമ്പോഴും ദോകുറ്റി വാഴ്ത്തുമ്പോഴും പിതാവായ ദൈവം നമ്മോടുകൂടെ ഏകജാതനായ പുത്രൻ നമ്മോടുകൂടെ പരിശുദ്ധനായ ദൈവം നമ്മോടുകൂടെ. ഇത് ഈയൊരു ദൈവത്തെ വിശുദ്ധൻ വിശുദ്ധനെന്ന് ധാരാളമായിരുന്നു. മാലാഹമാരുടെ പാട്ട് നമ്മൾ ചൊല്ലുന്നതായ ഔദ്മാലാഹെ എന്നുള്ള വാക്യം നമ്മൾ ചൊല്ലുമ്പോഴെല്ലാം അവിടെയെല്ലാം ശുദ്ധൻ നീ ആലോഹോ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നത് എന്താ? ദൈവത്തെ വിശുദ്ധനെന്ന് മാലാഹമാരോട് ചേർന്ന് ദൈവത്തെ വിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആരാധന തന്നെ അതാണ്, ദൈവം വിശുദ്ധനാണെന്നുള്ള ഒരു ചിന്ത. അതുപോലെ തന്നെ ദൈവത്തിന്റെ വിശുദ്ധിയും നീതിമാനായ ദൈവം, അത് രണ്ടാമത്തെ ആശയമായിട്ട് പറഞ്ഞു. നീതിമാനാണ് ദൈവം. അപ്പൊ നീതി എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയിൽ സദേഖ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങളാണ് ന്യായവും സത്യവും. അവ പാലിക്കുന്നതിൽ ദൈവം ജാഗ്രതയും തീഷ്ണതയുള്ളവനാകുന്നു. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. സങ്കല്പനക്കാരൻ പറയുന്നു. ധാരാളം വാക്യങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെ നീതി, ദൈവം നീതിമാനാണെന്നുള്ളൊരാശയം എല്ലാ സ്ഥലങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ധാരാളം റഫറൻസുകൾ ബഹുമാനപ്പെട്ട അച്ചൽ കൊടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം, ദേവിയ പുസ്തകം, അങ്ങനെ ധാരാളം ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ ഉള്ളതായ റെഫറൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നീതി ഉള്ളവരായിരിക്കണം. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്കും ലഭിക്കേണ്ടത് ആ നീതി താല്പര്യമാണ്. നീതി തൽപരതയുടെ താല്പര്യമുള്ളവരും നീതിയെ സംരക്ഷിക്കുന്നവരുമായിട്ട് തീരണം. അപ്പൊ ദൈവം വിശുദ്ധനാണെന്ന് പറയുമ്പോൾ നിങ്ങളും വിശുദ്ധരായിരിക്കും, ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇസ്രായേലിന്റെ ദൈവം വിശുദ്ധനാണ്, നിങ്ങളും വിശുദ്ധ ജനമാണ്. ആ ഒരു ആശയം നമ്മൾ കാണുന്ന പോലെ തന്നെ നീതി ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അത് മുഖപക്ഷമില്ലാത്ത നീതിമാനാണ് ദൈവം എന്നുള്ളൊരാശയം മഴ നിയമത്തിൽ വളരെ ശക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് ആ നീതിയുടെ അനുഭവം എന്നിലും നിങ്ങളിലും നമ്മുടെ ജീവിതത്തിലും തുടരാനായിട്ട് കഴിയും. ദൈവത്തെ ആരാധിക്കുന്നത് വഴി നാം വിശുദ്ധരാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് വഴി നാം നീതിബോധമുള്ളവരായി മുഖപക്ഷമില്ലാത്തവരായി എവിടെയും നീതി സ്ഥാപിക്കാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്ക് ജീവിതത്തിൽ പുലർത്താനായിട്ട് കഴിയണം. ദൈവം കാരുണ്യവാനാണ്, വിശുദ്ധനാണ്, നീതിമാനാണ്, കാരുണ്യവാനാണ്. ദയാക്ഷമ സ്നേഹം എന്നീ സദ്ഗുണങ്ങൾ പരമകാരുണികനായ ദൈവത്തിന്റെ നിത്യവിശേഷണങ്ങളാകുന്നു. മനുഷ്യനുമായുള്ള ഉടമ്പടി അനുസരിക്കുന്നത് വഴി ദൈവത്തിന്റെ ദയ ദൃശ്യമാകും. ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും കരുണയും ലഭിക്കുന്നത് നമ്മെ അർഹരായിട്ട് തീർക്കുന്നു. നമ്മുടെ നീതി കൊണ്ടല്ല, ഇല്ലേ? അപ്പൊ നമ്മളുടെ നീതി കൊണ്ട് നമ്മളുടെ ഒരു 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 എലിജിബിലിറ്റി കൊണ്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സൗജന്യമായ കൃപയിലാണ്, സൗജന്യമായ ദയയിലാണ്, ദൈവത്തിന്റെ കരുണയിലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മനുഷ്യന്റെ ഒരു എഫേർട്ട് കൊണ്ട്, മനുഷ്യന്റെ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അധ്വാനം എന്ന് പറയുന്നത് ഈ കഠിനമായി ഇപ്പം ഹിന്ദുവിസത്തിലൊക്കെ നമ്മൾ കാണാം, വളരെ കഠിനമായ തപസ് അനുഷ്ഠിച്ച് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് തുടിച്ച് ഇങ്ങോട്ട് വാങ്ങുന്ന ഒരു അനുഭവമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ താപചര്യകളിൽ കൂടി ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ എഫേർട്ട് കൊണ്ട് പിടിച്ചു വാങ്ങുന്നതല്ല. ബേസിക്കായിട്ടും ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ ഒരു എഫേർട്ടല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ നന്മ ചെയ്യുന്നതും നല്ല ജീവിതം നയിക്കുന്നതും എനിക്ക് ഇതിന്റെ പ്രതിഫലം ഇങ്ങോട്ട് വാങ്ങാനല്ല. അപ്പൊ നമ്മൾ ചെയ്തു അങ്ങോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെയ്തു. ഞാൻ കുറച്ച് ഒരാൾ നമുക്ക് കുറച്ച് പണം തന്നു, നമ്മൾ ആളിനെ മറ്റൊരു രീതിയിൽ സഹായിച്ചു, അല്ലെ? ഒരാൾ നമുക്കൊരു ഗുണം ചെയ്തു, നമ്മൾ ആ ഗുണം ചെയ്തു. ഈ ഒരു ബന്ധമാണോ ദൈവം നാം തമ്മിലുള്ളത്? അല്ല. നമ്മുടെ പിതാക്കന്മാരും അങ്ങനെ പറയുന്നില്ല. ഞാന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മൈ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തിന് മുമ്പിലുള്ള എന്റെ സറണ്ടറാണ്, എന്റെ സമർപ്പണമാണ്. അത് ഒരുപക്ഷെ എനിക്ക് ഈ രോഗമായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പട്ടിണി ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആയിരിക്കും എന്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് എനിക്ക് അതെല്ലാം കിട്ടുന്നതെന്നുള്ള നിരാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഇന്ന് നമ്മൾ കാണുന്ന ഒരു ആധ്യാത്മികത ആ നിലയിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ അതല്ല കാണുന്നത്, ദൈവത്തിന്റെ കരുണയാണ്. ദൈവം കരുണയാണ്, ആ കരുണയിലും ദൈവത്തിന്റെ സൗജന്യമായ കൃപയിലുമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവനെ സഹായിക്കും, എന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൈകിട്ടിരിക്കുകയല്ല. നമ്മൾ തന്നിയുള്ളവരായ വികസനത്തിൽ എപ്പോഴും അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പുതിയ നിയമത്തിലും ഈ ഒരു ആശയമാണ്. ഇതോട് ഈ ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുതിയ നിയമ സന്ദേശം, ദൈവകരുണയാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ക്രിസ്തു എന്ന മധ്യസ്ഥൻ മുഖാന്തരം മാത്രമേ. കുരിശിലെ ബലിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹം മനുഷ്യൻ മറന്നു പോകരുതെന്ന് പുതിയ നിയമ എഴുത്തുകാർ മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് വിശുദ്ധ പത്രോസയ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. ക്രിസ്തു നീതിമാനായിരിക്കെ നീതി ചെയ്യുന്നവൻ അവനിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പത്രോസയ എഴുതുന്നു. വിശുദ്ധിയും നീതിയും കരുണയും ക്രിസ്തുവിൽ കൂടി വിളംബരം ചെയ്തിരിക്കുന്നു പ്രഖ്യാപിക്കുന്നവയാണ് ഇന്നത്തെ പൗലോസിന ലേഖനങ്ങൾ. ഇവിടെ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വിശേഷണങ്ങൾ നമ്മളിവിടെ കാണുകയുണ്ടായി. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കൃപ ചെയ്യുന്നവനാണ് എന്നുള്ള ആശയങ്ങൾ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ശക്തമായി നമ്മൾ കാണുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലും ആ നിലയിൽ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്കും ദൈവത്തിന്റെ നീതിയിലേക്കും നമുക്ക് വളരാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുണ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാഠം 4 അടുത്ത നമുക്ക് ചെയ്യാണ്ടിരിക്കുന്നത്. സ്പീഡിൽ പറഞ്ഞു പോകാൻ ഒരു യൂണിറ്റ് മുഴുവനും എടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. കാരണം ഇത് ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പലതും നമ്മൾ വിട്ടു പറയേണ്ടതായിട്ട് വരും. ഏതായിരുന്നാലും ഈ ചിന്തകൾ നമുക്ക് ഒരു നല്ല ഉൾക്കാഴ്ച ലഭിച്ച് നമുക്ക് ദൈവികമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്തിലൂടെയും ദൈവത്തിലുള്ള നമ്മുടെ ജീവിതത്തിലൂടെയും ഡിവൈൻ നോളജ്, ഡിവൈൻ ഇലുമിനേഷൻ ഓഫ് ദ സോൾ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആത്മാവിന്റെ പ്രകാശനം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമ്മുടെ യുക്തിപരമായ സംവാദങ്ങളിലൂടെയോ യുക്തിപരമായ ഒരു അനാലിസിസിലൂടെയോ അല്ല, അതിലുപരിയായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യോഗാത്മകമായ അനുഭവത്തിലൂടെ, യോഗാത്മകമായ ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ മിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞതായിട്ടുള്ള ആത്മാവിന്റെ പ്രകാശനം. ആ പ്രകാശം നമുക്ക് ലഭിക്കുമ്പോൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. താഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ഇങ്ങനെ നടക്കുന്നത്. ആശിക്കുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് എന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിപ്പാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധ ഊഹ നമ്മൾ അതിനെല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ. നമ്മൾ ഈ ക്ലാസ്സുകൾ നമ്മൾ ഒരു പഠനമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ തന്നെയും ആത്യന്തികമായിട്ട് ഇത് പഠിച്ച് നമ്മളൊരു പരീക്ഷ എഴുതി എന്നുള്ളതിലുപരി എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഇത് കൂടുതൽ സ്വാധീനിക്കാൻ തക്കവണ്ണം ഇടയാകണം. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ചിട്ടപ്പെടുത്താൻ, നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ കുറച്ച് സയൻസ് പഠിക്കുന്നത് പോലെ കുറെ കാര്യങ്ങൾ പഠിച്ചെഴുതി ഒരു പേപ്പർ എഴുതി നമ്മൾ ജയിക്കുകയല്ല, അത് വേണം. അതിന്റെ ഭാഗമാണെങ്കിൽ തന്നെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഒരു തേജസ്കരണമാണ്, നമ്മുടെ ദൈവീകരണമാണ് എന്നുള്ളത് ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
താങ്ക് യു അച്ഛൻ. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു, നമ്മുടെ ഇതാ നമ്മുടെ കോസിയയുടെ സർട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ബുക്കാണ്. ഇതിന് മുൻപ് നമ്മൾ ബാക്കി 9 ബുക്സും കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അതിൻ്റെ സമ്മറീസ് എത്രയും പെട്ടെന്ന് അയച്ചു തരണം. ലാസ്റ്റ് ഡേറ്റ് September 30th ആണ്. September 30th മുൻപായിട്ട് ദോസ് ഹു ഹാവ് നോട്ട് സബ്മിറ്റഡ് ദി സമ്മറീസ് പ്ലീസ് സബ്മിറ്റ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. That's number one. Number two, September 30th ആണ് നമ്മുടെ അക്കാഡമിക് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റ്. അതിന് മുൻപായിട്ട് അത് കിട്ടിയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുത്ത ബഹുമാനായ അതിഖുശേച്ചനോടുള്ള സ്നേഹം അറിയിക്കുന്നു. തുടർന്നും അടുത്ത ആഴ്ച ക്ലാസ് കാണും. അച്ഛനുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ സമാപന പ്രാർത്ഥനയോടുകൂടി അച്ഛൻ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.
സർവശക്തനായ ദൈവമേ, അവിടുന്ന് നിങ്ങൾക്ക് നൽകിയ ദിവ്യ വചനങ്ങളെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ലഭ്യമായ ഈ ദൈവികമായ ജ്ഞാനവും അറിവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പിന്നെ വേണ്ടതുപോലെ അറിയുവാൻ ആരാധിക്കുന്നതിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും നീ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ ശരണമാകുവാനും നിന്റെ അത്ഭുതകരമായ വഴികളെ നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഗ്രഹിച്ച് ജീവിതത്തിൽ സുനിശ്ചിതമായ ബോധ്യമുള്ളവരായി സ്ഥിരതയുള്ളവരായി നിന്റെ സുസ്ഥിരമായ പാതകളിൽ കൂടി നടപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുകയും ഇതിനെ സ്വായത്തമാക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാ മഹത്വത്തിനും നിന്റെ പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും ഞങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഇന്നത്തെ ഈ കൂടി വരവ് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ് മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തയോടും ഉത്സാഹത്തോടും നിറവേറ്റുവാൻ തക്കവണ്ണം അവിടുത്തെ മക്കളായി ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൃശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾ മൂലവും ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധവും സഹായിക്കും പുതിയ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം ഏവരുടെ മേലും നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ച നിന്റെ ഇതിൽ കേൾക്കുകയും ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
Thank you, everybody. Good night.